സക്കരിയ പ്രവചനത്തിലെ ആദ്യത്തെ 6 അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. 70 വർഷം അടിമത്തത്തിൽ കഴിഞ്ഞതിന് ശേഷം സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്ന ഇസ്രായേൽ ജനം ആഗ്രഹിച്ചത് യെരുശലേം പട്ടണം പഴയ നിലയിൽ പണിതുയർത്താം എന്നത്രേ. പക്ഷേ അവർ ആഗ്രഹിച്ചത് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം എതിർപ്പുകൾ വളരെയായിരുന്നു. ആകെ നിരാശപ്പെട്ടു പോയ ആ ജനത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചു. ഹഗ്ഗായിയും സക്കരിയാവും അവരെ പ്രോത്സാഹിപ്പിച്ച് ദൈവത്തിന്റെ വചനം അറിയിച്ചു. ഹഗ്ഗായിയുടെ ദൂതിൽ പ്രായോഗികത്വം നിറഞ്ഞു നിന്നു. സക്കരിയാവ് 10 ദർശനങ്ങളോടാകുന്നു തന്റെ ദൂത് ആരംഭിച്ചത്. ആ 10 ദർശനങ്ങളും നാം പഠിച്ചു കഴിഞ്ഞു. വളരെ അർത്ഥവത്തായ ദർശനങ്ങൾ. ഇനി നാം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമായ ഒരു വിഷയം അത്രേ കൈകാര്യം ചെയ്യുന്നത്. 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അത് ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 7-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. ദാര്യാവിശ് രാജാവിന്റെ 4-ാം ആണ്ടിൽ കിസ്ലേവ് എന്ന 9-ാം മാസം 4-ാം തീയതി സക്കരിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ബേഥേൽക്കാർ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് സരേസരിനെയും രേഗം മേലക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു. സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഞങ്ങൾ ഇത്ര സംവത്സരമായി ചെയ്തു വന്നതുപോലെ 5-ാം മാസത്തിൽ കരഞ്ഞും കൊണ്ട് ഉപവസിക്കണമോ എന്ന് ചോദിപ്പിച്ചു. 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും നാം ഇതുവരെ കണ്ടുകൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്തയത്രേ കാണുന്നത്. ഞാൻ ഈ 2 അധ്യായങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പേര് ചരിത്രപരമായ ഇടവേള എന്നത്രേ. ചരിത്രപരമായ ഇടവേള. നാം പഠിച്ചു കഴിഞ്ഞ ഹഗ്ഗായിയുടെ ആ ചെറിയ പ്രവചനത്തിലുള്ളതിനോട് ഏതാണ്ട് സാമ്യമുള്ളതത്രേ നാം ഇവിടെയും കാണുന്നത്. പ്രവചനത്തിന്റെ ഇടയിൽ ഹഗ്ഗായിയെ പുരോഹിതന്റെ അടുത്തേക്ക് അയച്ച് ന്യായപ്രമാണത്തിലെ ഒരു സംശയം ചോദിക്കുന്നു. അത് ഓർക്കുന്നുണ്ടല്ലോ. ആചാരപ്രകാരം അശുദ്ധമായത് എന്തെങ്കിലും വിശുദ്ധമായതിനെ സ്പർശിച്ചാൽ അവ രണ്ടും വിശുദ്ധമാകുമോ? അതിനുള്ള ഉത്തരം തീർച്ചയായും വിശുദ്ധമാകില്ല എന്നാണ്. അടുത്ത ചോദ്യം, ആചാരപ്രകാരം അശുദ്ധമായത് എന്തെങ്കിലും വിശുദ്ധമായവയെ തൊട്ടാൽ രണ്ടും അശുദ്ധമാകുമോ? ഉത്തരം അതെ, രണ്ടും അശുദ്ധമാകും. ഇതേ പ്രശ്നം വ്യത്യസ്തമായ ഒരു വശത്തുകൂടി സമീപിക്കുകയാണ് സക്കരിയാവ് തന്റെ പ്രവചനത്തിൽ ചെയ്യുന്നത്. വളരെ രസകരമായ ഈ ചിന്ത നമുക്ക് ഒരുമിച്ച് പഠിക്കാം. 1-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, ദാര്യാവിസ് രാജാവിന്റെ 4-ാം ആണ്ടിൽ കിസ്ലേവ് എന്ന 9-ാം മാസം 4-ാം തീയതി സക്കരിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി എന്ന്. തന്റെ ജനത്തോട് അറിയിക്കുവാൻ സക്കരിയാവിന് വീണ്ടും ഒരു ദൂതുണ്ട് എന്നതാണ് ചിന്തിപ്പിക്കുന്ന വിഷയം. അതും വളരെ പ്രധാനപ്പെട്ടതായ ഒരു ദൂത. താൻ അറിയിക്കുവാൻ പോകുന്നത് തന്റെ ചിന്താമണ്ഡലത്തിൽ ഉരുത്തിരിഞ്ഞ എന്തെങ്കിലും ചിന്തയല്ല, പിന്നെയോ യഹോവയുടെ അരുളപ്പാടാകുന്നു എന്ന് സക്കരിയാവ് വ്യക്തമാക്കുന്നു. ദാര്യാവേശ് രാജാവിന്റെ 4-ാം ആണ്ടിൽ കിസ്ലേവ് എന്ന 9-ാം മാസം 4-ാം തീയതി, ഇത് നമ്മുടെ ഇന്നത്തെ കലണ്ടറിൻ പ്രകാരം പറയുകയാണെങ്കിൽ BC 518 December 4 അതെ, ഇതേ സമയത്തായിരുന്നു ഹഗ്ഗായി ജനങ്ങളോട് വളരെ പ്രായോഗികമായി സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാമല്ലോ. 2-ാം വാക്യത്തിൽ നാം കണ്ടല്ലോ, 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ബേഥേൽക്കാർ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് സരേസരിനെയും രേഗം മേലക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു എന്ന്. ഇവിടെ നാം കാണുന്നത് ബേഥേലിൽ നിന്നും അയക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളെ അത്രേ. ബേഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭവനം എന്നത്ര. യാക്കോബാണ് ഈ സ്ഥലത്തിന് ദൈവത്തിന്റെ ഭവനം അല്ലെങ്കിൽ ബേഥേൽ എന്ന പേര് നൽകിയത്. താൻ തന്റെ പിതാവായ ഇസഹാക്കിൽ നിന്നും സഹോദരനായ ഏശാവിൽ നിന്നും എന്തിനധികം ദൈവത്തിൽ നിന്ന് പോലും ഒളിച്ചോടി പോവുകയാണെന്ന് ചിന്തിച്ച ആ സമയത്താണ് യാക്കോബ് ഈ പേര് നൽകിയത്. ആദ്യം ആ സ്ഥലത്തിന്റെ പേര് ലൂസ് എന്നായിരുന്നല്ലോ. വീട്ടിൽ നിന്നും ഓടിപ്പോകുമ്പോൾ യാക്കോബ് ലൂസിൽ രാത്രി കഴിക്കേണ്ടതായി വന്നു. അവിടെ ദൈവം അവനൊരു ദർശനം കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 17-ാം വാക്യത്തിൽ ലൂസിനെ കുറിച്ച് യാക്കോബ് പറഞ്ഞത്, ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഇസ്രായേലിലെ വടക്കേ രാജ്യത്തായിരുന്നു ബേഥേൽ എന്ന ഈ പട്ടണം. യെരോബെയാം ഉണ്ടാക്കിയ സ്വർണ കാളക്കുട്ടികളിൽ ഒന്നിനെ ബേഥേലിലായിരുന്നു സ്ഥാപിച്ചിരുന്നത്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ബേഥേൽ ഒരു ആരാധനാ സ്ഥലമായിരുന്നു. 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിച്ച പ്രതിനിധി സംഘം യഹൂദ ഗോത്രത്തിലെ ആളുകളായിരുന്നില്ല. അവർ മിക്കവാറും എഫ്രീം ഗോത്രത്തിലെ ആളുകളായിരുന്നിരിക്കണം. ഈ ഒരു കൂട്ടം ആളുകൾ ബഥേലിൽ നിന്നും വന്നു എന്ന് പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തെന്നാൽ, നഷ്ടപ്പെട്ട 10 ഗോത്രങ്ങൾ എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നവ സത്യത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അവരിൽ ചിലർ ബഥേലിൽ പാർക്കുന്നുണ്ടായിരുന്നു. എസ്രായുടെ പുസ്തകം ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് എന്തെന്നാൽ, ബാബിലോണിൽ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന അനേകരും മടങ്ങി വന്നപ്പോൾ അവർ ഗലീലിയ കടലിൻ്റെ വടക്കുണ്ടായിരുന്ന ആ പട്ടണങ്ങളിലാണ് പോയത്. ആ സ്ഥലം 10 ഗോത്രങ്ങൾക്കായി വേർതിരിച്ചു കൊടുത്തിരുന്നതാണല്ലോ, അതായത് ഇസ്രായേൽ എന്നറിയപ്പെട്ടിരുന്ന ആ വടക്കേ രാജ്യം. വളരെ കുറച്ച്, ഏതാണ്ട് 60,000-ൽ താഴെ ആൾക്കാർ മാത്രമേ മടങ്ങി വന്നിരുന്നുള്ളൂ എങ്കിലും അവർ 12 ഗോത്രങ്ങളിലും ഉൾപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സുഹൃത്തെ, ഇസ്രായേലിലെ നഷ്ടപ്പെട്ട 10 ഗോത്രങ്ങൾ എന്നൊന്നില്ല. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനം സ്വാഭാവികമായി തങ്ങളുടെ സ്വന്തം പട്ടണങ്ങളിലേക്കാണ് മടങ്ങിപ്പോയത്. അങ്ങനെ പോയവരിൽ അധികവും വടക്കേ രാജ്യത്തിലേക്കാണ് പോയതെന്ന് ഓർക്കുക. ബാബിലോണിൽ പ്രവാസത്തിലായിരുന്നപ്പോൾ ജനിച്ച അവർക്ക് ബാബിലോന്യ പേരുകളാണ് നൽകപ്പെട്ടത്. അവർ യഹൂദന്മാരായിരുന്നു. അതുകൊണ്ട് അവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്നു. സരേസൽ, രേഗം, മേലക് എന്നിവ ബാബിലോന്യ പേരുകൾ അത്രേ. അതുകൊണ്ട് ദൈവവചനപ്രകാരം 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാനിത് ഊന്നി പറയുന്നത്. 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിച്ചല്ലോ, സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഞങ്ങൾ ഇത്ര സംവത്സരമായി ചെയ്തു വന്നതുപോലെ 5-ാം മാസത്തിൽ കരഞ്ഞും കൊണ്ട് ഉപവസിക്കണമോ എന്ന് ചോദിപ്പിച്ചു. യെരുശലേം ദേവാലയത്തിലുള്ള പുരോഹിതന്മാരോട് സംസാരിക്കുവാനാണ് ഈ പുരുഷന്മാർ ബഥേലിൽ നിന്നും വന്നിരിക്കുന്നത്. അവർ ഒരു ചോദ്യവുമായിട്ട് അത്ര വന്നിരിക്കുന്നത്, ആ ജനത്തിന്റെ ആചാരക്രമവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അത്ര ചോദിക്കുന്നത്. ഒരു ആചാരക്രമം ശരിയോ തെറ്റോ, മതപരമായിട്ടുള്ള ഒരു അനുഷ്ഠാനം എപ്പോഴാകുന്നു ശരി, എപ്പോഴാകുന്നു തെറ്റ്? ബാബിലോന്യ പ്രവാസത്തിന് മുൻപ് ജനങ്ങൾ ഉപവസിക്കുമായിരുന്നു. പ്രവാസത്തിലായിരുന്നപ്പോഴും അവർ അത് തുടർന്നുകൊണ്ടേയിരുന്നു. 137-ാം സങ്കീർത്തനം 1-ും 2-ും വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. അവരുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. അതൊരു മതപരമായ ചടങ്ങായി. വാസ്തവത്തിൽ ദൈവം അവർക്ക് ഉപവാസ ദിവസങ്ങൾ നിയോഗിച്ചിരുന്നില്ല, പിന്നെയോ 7 ഉത്സവ ദിവസങ്ങൾ കൽപ്പിച്ചിരുന്നു. ഉപവസിക്കുക എന്നത് അവർ സ്വയം നിയമിച്ചതായിരുന്നു. പ്രവാസത്തിലായിരുന്നപ്പോൾ അവർ ഉപവസിക്കുവാനും കരയുവാനും വിലപിക്കുവാനും ഒക്കെ ദിവസങ്ങൾ വേർതിരിച്ചിരുന്നു. പ്രവാസത്തിന് ശേഷവും അവർ അത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ദൈവം അവരെ അതിനാൽ അനുഗ്രഹിച്ചിരുന്നില്ല. ഒരു പങ്ക് വരെ അവർക്ക് സമൃദ്ധി ഉണ്ടായി. പലരും തങ്ങളുടെ വീടുകൾ പണിതിരുന്നു. അതിലവർ സന്തുഷ്ടരുമായിരുന്നു. സുഖ സൗകര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും അവർ നിലവിളിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടും ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചില്ലല്ലോ. ഇവിടുത്തെ ചോദ്യം ഒരു പ്രത്യേക ആചാരം ശരിയോ തെറ്റോ എന്നുള്ളതാണ്. ഈ വിഷയം നമുക്കിന്ന് അതിപ്രധാനമായ ഒന്നത്ര. കാരണം കർമാനുഷ്ഠാന പ്രധാനമായ മതത്തിന്റെ പുനരാവർത്തനം ഇന്ന് വളരെ വ്യക്തമാണ്. എന്തെങ്കിലും കർമ്മം അനുഷ്ഠിച്ചത് കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടം, ചത്തു നാറുന്ന മതം, മതങ്ങൾ എന്ന് പറയട്ടെ, പുറമേ ഉള്ളതിന് മാത്രം പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തമായ രൂപ ഭദ്രതാവാദം ഇന്നെല്ലായിടത്തും, ഇതെല്ലായിടത്തും വേരുറപ്പിക്കുകയാണ്. എന്തെങ്കിലും കർമ്മം മാത്രം അനുഷ്ഠിക്കുന്ന പൊള്ളയായ മതം, മനുഷ്യൻ ചിന്തിക്കാതെ ഓരോന്ന് ചെയ്യുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ രൂപഭദ്രതാവാദം. അതായത് പുറമേയുള്ളതിന് മാത്രം പ്രാധാന്യം നൽകുന്ന സിദ്ധാന്തം. ഞാൻ ഇനിയും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതുവരെ ശ്രദ്ധിച്ചില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറെ കൂടി ശ്രദ്ധിച്ചാട്ടെ. ക്രിസ്തു എന്ന വ്യക്തിയിൽ നിന്നും ജനങ്ങൾ അകന്നു കഴിയുമ്പോൾ ഈ ആചാരക്രമത്തിന് അമിത പ്രാധാന്യം നൽകുന്നു. മനസ്സിലായല്ലോ? ക്രിസ്തു എന്ന വ്യക്തിയിൽ നിന്നും ജനങ്ങൾ അകന്നു കഴിയുമ്പോൾ അത്രേ ഈ ആചാരക്രമത്തിന് അമിത പ്രാധാന്യം നൽകുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ നിന്നും അകന്നവർ ഒന്നുകിൽ എഴുന്നേൽക്കുകയും ഇരിക്കുകയും അല്ലെങ്കിൽ ചുറ്റും നടക്കുകയും ഒക്കെ ചെയ്യുവാൻ ആരംഭിച്ചെന്നിരിക്കും. അല്ല, അവർ എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ? ഇത് കാണിക്കുന്നത് ആത്മീക അധപതനമാകുന്നു. ആചാരക്രമത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നവർ ആരായിരുന്നാലും ആത്മീകമായി മരിച്ചവരത്രേ. എന്നെ ആരും തെറ്റിദ്ധരിക്കരുതേ, ഞാൻ ഒരു സഭയെ ഉയർത്തുവാനോ ഒരു സഭയെ താഴ്ത്തുവാനോ ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കളും അവർ ഏത് സഭക്കാരായിരുന്നാലും അവരെ എല്ലാം ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു. എൻ്റെ ഒരേ ഒരു ആഗ്രഹം ദൈവത്തിൻ്റെ തിരുവചനം കലർപ്പില്ലാതെ പഠിപ്പിക്കണമെന്ന് മാത്രമാണ്. അനുസരിക്കണം എന്നുള്ളത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ആഗ്രഹമാകട്ടെ. ഇന്ന് കേരളത്തിലെ ക്രിസ്തീയ സഭകൾ മിക്കവാറും ആചാരക്രമങ്ങളിൽ അമിത പ്രാധാന്യം കൊടുക്കുന്നവരായി തീർന്നിരിക്കുന്നു എന്ന വസ്തുത എൻ്റെ ഹൃദയത്തെ തകർക്കുന്നു. പുറമെയുള്ള ചില അനുഷ്ഠാനങ്ങൾക്ക് മാത്രം മനുഷ്യർ പ്രാധാന്യം കൊടുക്കുന്നത് വളരെ വിചിത്രമാണ്. ഇത് ക്രിസ്തീയമല്ല എന്ന് ഞാൻ ആധികാരികമായി പറയട്ടെ. താങ്കൾ ചെയ്യുന്നത് എന്തെന്ന് ആലോചിച്ചിട്ടാണോ ചെയ്യുന്നത്? താങ്കൾ പറയുന്നതിന് താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? നല്ല ഉദ്ദേശത്തോടെ ഭക്തരായ പിതാക്കന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ ഒരു പ്രാവശ്യം പോലും ചിന്തിക്കാതെ എല്ലാ ആരാധനയിലും മനഃപ്പാഠമായി പറഞ്ഞ് സംതൃപ്തിപ്പെടുകയല്ലേ താങ്കൾ ചെയ്യുന്നത്? ശ്രദ്ധിക്കൂ, എഴുതി വെച്ചതിൻ്റെ കുഴപ്പമല്ല. താങ്കളെല്ലാം ആരാധനയിലും നീട്ടിച്ചൊല്ലുന്ന ക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിലെ എന്തെങ്കിലും താങ്കൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെന്ന് പറ. കാരണം അത് ചൊല്ലിയതിന് ശേഷമുള്ള ജീവിതം അതുമായി ഒരു ബന്ധവും ഇല്ലാത്തതല്ലേ? താങ്കൾ ഓരോ ആരാധനയിലും വെള്ളം പോലെ ചൊല്ലിവിടുന്ന നിത്യ വിശ്വാസ പ്രമാണം താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തെ പരിശുദ്ധരെന്ന് വിശേഷിപ്പിക്കുന്നു, താങ്കൾ അത് അംഗീകരിക്കുന്നില്ലല്ലോ. എല്ലാം ഒരു ആചാരം. ഓരോ ആഴ്ചയിലും ആരാധനയിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്ന സുഹൃത്തെ, താങ്കൾക്കത് വെറുമൊരു ചടങ്ങല്ലേ? വിശുദ്ധിയുടെ പേര് പറഞ്ഞ് അശുദ്ധിയിൽ ആറാടുകയല്ലേ താങ്കൾ? ഞാൻ പറയുവാൻ പോയാൽ വളരെ അധികമുണ്ടല്ലേ. ആചാരക്രമം കൊണ്ട് ആരാധിച്ച് സംതൃപ്തിപ്പെടുന്നവർ അജ്ഞതയുടെ ആഴത്തിലാണ്. ഈ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഒക്കെ ദേശത്തെ നടുക്കിയ നീചമായൊരു കൊലപാതകത്തിന് പിൻപിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് വർത്തമാന പത്രങ്ങളിൽ വായിച്ചത് ഓർമ്മയുണ്ട്. ആ കൊല ചെയ്തവർ ഈശ്വരനെ ആരാധിക്കുന്നവരായിരുന്നു. അവരിൽ ഒന്ന് രണ്ടു പേർ ഒരു പാപം മനുഷ്യനെ കൊന്ന സന്തോഷത്തിന് ഈശ്വരനോടുള്ള നന്ദി സൂചകമായി തലമുണ്ടനം ചെയ്തു. വേറെ ചിലർ തങ്ങൾ താമസിച്ച വീടിന്റെ ഒരു മുറി പൂജാമുറിയായി വേർതിരിച്ച് ഈശ്വരനെ ആരാധിച്ചിരുന്നു. ഇതിന്റെ അർത്ഥം എന്തെങ്കിലും ആചാരം അനുഷ്ഠിച്ചതിന് ശേഷം ഏതു തോന്നിയവാസവും കാണിക്കാം എന്നാകുന്നുവോ? ഇതിൽ പരം വിഡ്ഢിത്തരം എന്താകുന്നു? ചിന്തിക്കുന്ന ഒരു മനുഷ്യനും അത് അംഗീകരിക്കില്ല എന്നത് തീർച്ചയാണ്. ആരാധന എന്ന ഒരു ചടങ്ങിലൂടെ പോയതിന് ശേഷം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്ന നികൃഷ്ടമായ ധാരണ ഇന്നത്തെ ഭക്തരെന്ന് നടിക്കുന്നവരെ നരകക്കുഴിയിലേക്ക് വലിച്ചിഴക്കുകയാണ്. എല്ലായിടത്തും ഭക്തജന പ്രവാഹമാണല്ലോ. കാര്യം കാണുവാൻ മാത്രമുള്ള ഭക്തി ഇല്ലേ? ഈ ഭക്തിയൊക്കെ നടിച്ചതിന് ശേഷം കണ്ടവരെ എല്ലാം കളിപ്പിക്കും, നികുതി വെട്ടിക്കും, അളവിലും തൂക്കത്തിലും വെട്ടിക്കും, കള്ളക്കണക്കെഴുതും, കള്ളസത്യം ചെയ്യും, കള്ളക്കടത്തും കരിഞ്ചന്തയും സ്ഥിരം തൊഴിലാക്കും, പിന്നെ 10 കൽപ്പനകളിൽ ഒന്നുപോലും വിടാതെ എല്ലാം ലംഘിക്കും. ഇതല്ലേ മതം? ഇതാണോ ഭക്തി? ആത്മീകതയുടെ അധപ്പതനം വ്യക്തമാക്കുന്ന ഒരു കാലയളവ്. ഒരു സമയത്ത് പ്രാർത്ഥനാ പുസ്തകത്തിന് വേണ്ടി ജനങ്ങൾ കടിപിടി കൂട്ടിയിരുന്നു. ഇന്ന് അതിൽ നിന്നും വ്യത്യാസം വന്നോ എന്നല്ലേ താങ്കൾ ചോദിച്ചത്? മറുപടി ഞാൻ പറയണോ? ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിളിനേക്കാളും ഇന്ന് അനേകർക്കും പ്രാധാന്യം ആരാധനാക്രമം അത്രേ. പ്രാർത്ഥിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണോ, ഇരിക്കണോ, മുട്ടിന്മേൽ നിൽക്കണോ എന്നൊക്കെയുള്ളതാണ് പലരുടെയും പ്രധാന പ്രശ്നം. ഇതൊന്നും വേണ്ട, ഒരു ക്രമവും ഇല്ലാതെ അങ്ങ് പോയാൽ മതി എന്ന് പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുമില്ല. എല്ലാത്തിനും ഒരടുക്കും ചിട്ടയും വേണം. എന്റെ ചോദ്യം, താങ്കൾ ആചരിക്കുന്നതിന് ചെയ്യുന്നതിന് താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനമുണ്ടോ എന്ന് മാത്രമാണ്. എന്നെ തെറ്റിദ്ധരിക്കരുതേ, അങ്ങനെ സ്വാധീനമില്ല എങ്കിൽ എന്തിന് സ്വയം വിഡ്ഢിയാകുന്നു? ഇന്ന് അനേകർക്കും ആവശ്യമൊരു ആരാധനാക്രമ പുസ്തകം, അല്ലെങ്കിൽ നീണ്ട ഒരു ആചാരക്രമം. ഇതൊന്നും വേണ്ട എന്ന് വാദിക്കുന്ന സ്വതന്ത്രന്മാർ പോലും ഇതിനടിമയാണെന്നത് അത്രേ രസകരമായ സംഗതി ഇല്ലേ? ഇസ്രായേലർക്ക് ദൈവം ഒരു മതം നൽകി, അത് കർമാനുഷ്ഠാന പ്രധാനമായ ഒന്നായിരുന്നു. ദൈവം നൽകിയ ഒരേ ഒരു മതം ഇത് മാത്രമായിരുന്നു. ഒരു ആചാരക്രമം ശരിയോ തെറ്റോ, അതായിരുന്നു ഈ ജനത്തിന്റെ ചോദ്യം. അവർ പറഞ്ഞത്, ഞങ്ങൾ ഉപവസിക്കുകയും നിലവിളിക്കുകയും വിലപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ നോക്കിയിട്ട് അതെല്ലാം ഒരുവിധം കഥയില്ലാത്ത കാര്യങ്ങളായി തോന്നുന്നു, ആകെ വിരസമായി തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഇതെല്ലാം മതപരമായ ആചാരമാകുന്നുവല്ലോ, പക്ഷേ ഞങ്ങൾക്ക് വേണ്ട ഫലമൊന്നും ലഭിക്കുന്നില്ല. ഇത്ര കഷ്ടപ്പെട്ട് ഈശ്വരനെ വിളിച്ചിട്ടെങ്ങും ഒരു പ്രയോജനവും കാണുന്നില്ലല്ലോ, ഈശ്വരൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നൊന്നുമില്ല, ഇനിയും ഇത് തുടരണമോ? 40 ദിവസം ഈ വ്രതമെല്ലാം അനുഷ്ഠിച്ച് ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ട് ഒരു ഫലമൊന്നും കാണുന്നില്ല, ഇനിയും ഇത് വേണോ? 7 വെള്ളിയാഴ്ച ഉപവസിച്ച് കഴിഞ്ഞു, പക്ഷെ ഉദ്ദേശിച്ച ഫലമുണ്ടായില്ല, ഇനിയും വേറെ വല്ലതും നോക്കാം. ഇതൊക്കെ ആയിരുന്നു സക്രിയാവിന്റെ ജനത്തിന്റെ സംശയം, നമുക്കൊക്കെയുള്ള സംശയം തന്നെ, ന്യായമായ സംശയമാകുന്നു അല്ല? താങ്കളുടെ സംശയവും ഇപ്പോൾ ഇത് തന്നെയാണോ? ഇതിനുള്ള ഉത്തരം വളരെ അർത്ഥവത്താകുന്നു, നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. പക്ഷെ ഇപ്പോൾ ഒരു ചോദ്യം, ക്രിസ്തുവുമായുള്ള താങ്കളുടെ ബന്ധം എത്രമാത്രം ദൃഢമാകുന്നു? ആ ബന്ധത്തിൽ അധിഷ്ഠിതമാണോ താങ്കളുടെ ആരാധനയും ജീവിതവും? ഇന്നും ആചാരക്രമങ്ങളിൽ തൃപ്തിപ്പെട്ട് കഴിയുകയാണോ സുഹൃത്തെ? എങ്കിൽ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ സമർപ്പിക്കൂ, അവൻ താങ്കളുടെ ജീവിതത്തെ ധന്യമാക്കും. ഈ ലോകത്തിൽ താങ്കൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതിലേക്കും ഉന്നതമായ കാര്യം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ താങ്കൾക്ക് ലഭ്യമാണ്. അത് ചെയ്യുവാൻ താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ?